ശ്രീ ഉണ്ണികൃഷ്ണൻ, സ്വാഗതം SBS മലയാളം റേഡിയോയിലേക്ക്.
നമസ്കാരം ദിവ്യു.
കുറെ വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ താങ്കളുടെ ഒരു കച്ചേരി പതിവാണല്ലോ. താങ്കൾക്ക് ഓസ്ട്രേലിയ അത്രത്തോളം ഇഷ്ടമായതുകൊണ്ടാണോ അതോ ഓസ്ട്രേലിയക്കാർക്ക് താങ്കളെ അത്രത്തോളം ഇഷ്ടമായതുകൊണ്ടാണോ?
എനിക്കും ഇഷ്ടമാണ്. ഓസ്ട്രേലിയക്കാരും എപ്പോഴും ആ ഒരു എനിക്ക് എപ്പോഴും ഒരു പ്രോത്സാഹനം അവരുടെ കയ്യിൽ നിന്ന് കിട്ടാറുണ്ട്.
ഓസ്ട്രേലിയയിലെ ഒരു സംഗീത ആസ്വാദനത്തിനുള്ള കഴിവ് പ്രത്യേകിച്ചും വിദേശ മലയാളികൾക്ക് എത്രത്തോളം കൂടുതലാണ്?
രണ്ടും ഉണ്ട്. ഐ മീൻ ലൈറ്റ് മ്യൂസിക്കും അതെ, ക്ലാസിക്കലും അതെ. മലയാളീസും ഉണ്ട്, പിന്നെ നമ്മുടെ തമിഴ് സ്പീക്കിംഗ് ഫ്രം ഇന്ത്യ ആൻഡ് ശ്രീലങ്കൻസ് ഓൾസോ.
എനിക്ക് തോന്നുന്നു താങ്കളുടെ ഈ പരിപാടികളും കൂടുതലായി സംഘടിപ്പിക്കുന്നത് മലയാളികളല്ല, മറ്റ് തമിഴ് സ്പീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായി ഈ പരിപാടികൾ.
ഓസ്ട്രേലിയ എപ്പോഴും തമിഴ് ഗ്രൂപ്പാണ്, അവർക്കാണ് ഞാൻ എപ്പോഴും വരാറുള്ളത്. മെയിൻലി ഒരു കാര്യം എന്താ വെച്ചാൽ, ഫ്രം ദ ബിഗിനിങ് ഐ ഓൾവേസ് മദ്രാസിലെ ജനിച്ച് വളർന്നതുകൊണ്ട് ഞാനും അധികവും തമിഴ് സോങ്സ് ആണ് ഞാൻ ജാസ്തി പാടിയിട്ടുള്ളത്. അപ്പോ തമിഴ് ഗ്രൂപ്പിനാണ് കുറച്ചും കൂടി ജാസ്തി പരിചയം എന്ന് പറയില്ലേ. അപ്പോ അറ്റ്ലീസ്റ്റ് സ്റ്റിൽ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് എനിക്കിപ്പോ ഏഷ്യാനെറ്റിലൊക്കെ വരാൻ തുടങ്ങിയിട്ടാണ് കുറച്ചും കൂടി സ്ക്രീനിൽ അവർ കാണുമ്പോൾ ആ ഒരു ഫെമിലിയാരിറ്റി, അങ്ങനെയാണ് കുറച്ചും കൂടി മലയാളികൾക്കിടയിൽ ഒരു
പരിചയം. പല മലയാളികളും ഇപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് താങ്കളൊരു തമിഴ്നാട്ടുകാരനാണെന്ന്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ ആൾക്കാർക്ക് പറ്റി അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ?
അല്ല, കുറെ പേര് എപ്പോഴും ചോദിക്കും അങ്ങനെ. ഞങ്ങൾ എപ്പോഴും വിചാരിച്ചു തമിഴാണ് അങ്ങനെ എപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ടിവിയിൽ വരണത് എല്ലാവർക്കും അറിയും മലയാളം സംസാരിക്കണമെന്നുണ്ട്, അറിയും ഇങ്ങനെ കേരളത്തിൽ നിന്നാണ്. പക്ഷെ ജനിച്ചു വളർന്നത് കേരളത്തിൽ നിന്നല്ലാന്ന് അവർക്കൊക്കെ അറിയും.
പക്ഷെ താങ്കളിപ്പോ സംസാരിക്കുമ്പോഴും ഞാനിപ്പോ ശ്രദ്ധിച്ച ഒരു കാര്യം, ജാസ്തി എന്ന വാക്കാണ് കൂടുതൽ പറയുന്നത്. തമിഴ് ഭാഷയുടെ ഒരു സ്വാധീനം കൂടുതലായി ഉണ്ടെന്ന് തോന്നുന്നില്ല അവിടെ?
തീർച്ചയായിട്ടും തമിഴ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് അവിടെ ജനിച്ചത്. ഞാൻ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്തത്. വൈഫ് കോഴിക്കോട് ആയതുകൊണ്ട്.
ഓക്കെ, ജനിച്ചതെല്ലാം ചെന്നൈയിലായതുകൊണ്ട് കൂടുതൽ സംഗീതം പഠിച്ചതും അവിടെ നിന്ന് തന്നെയായിരുന്നു.
എല്ലാം കംപ്ലീറ്റ് ചെന്നൈയാണ്.
അത് തന്നെയാണോ തമിഴ് സിനിമാ രംഗത്ത് മലയാളം സിനിമയെക്കാൾ കൂടുതലായി സജീവമാകാൻ കാരണവും?
അതെ അതെ അതെ, തീർച്ചയായിട്ടും അവിടെ ജനിച്ചു വളർന്നതുകൊണ്ട് ലാംഗ്വേജും ഒരു ഇതാണ്, പിന്നെ ആക്സസിബിലിറ്റി എല്ലാം. അതെന്തോ കാരണം കൊണ്ട് അങ്ങനെ തമിഴിലാണ് ജാസ്തി, മലയാളം വളരെ കുറച്ചേ പാടിയിട്ടുള്ളൂ.
പക്ഷെ മലയാളികൾക്ക് താങ്കളെ കുറച്ചുകൂടെ പരിചയം ശാസ്ത്രീയ സംഗീത രംഗത്താണെന്ന് തോന്നുന്നു, സിനിമാ ഗാനത്തെക്കാൾ കൂടുതൽ.
അതെ അതെ അതെ.
ഈ ശാസ്ത്രീയ സംഗീതവും സിനിമാ ഗാനവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്?
ഞാൻ ശരിക്കും പറഞ്ഞ കുട്ടിക്കാലത്തൊക്കെ ധാരാളം സിനിമാ പാട്ടാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്, പാടുമായിരുന്നത്. എന്റെ മെയിൻ ഇൻസ്പിറേഷൻ ദാസേട്ടനാണ്. അദ്ദേഹത്തിന്റെ വോയിസിലൂടെ ആണ് എനിക്ക് ഇനോ ആ ഒരു വോയിസ് കേട്ടിട്ടാണ് എനിക്ക് പാടണമെന്നൊരു ആഗ്രഹം വന്നത്, അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ തുടങ്ങി, അത് അമ്മ ഫോഴ്സ് ചെയ്തിട്ട് എന്തായാലും പഠിച്ചേ പറ്റൂ പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ച് എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല, ഈ ലോസ്റ്റ് ഇൻട്രസ്റ്റ്
ശാസ്ത്രീയ സംഗീതം.
അതെ, അങ്ങനെ പഠിച്ചോണ്ടിരുന്നു. ഒരു വേറെ അമ്മ പഠിക്കാൻ പറഞ്ഞു, അപ്പൊ പഠിച്ചു.
ഒരു സംഗീതജ്ഞൻ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു ഗായകൻ പറയുന്നത് കേൾക്കുന്നത് എനിക്ക് ഇടയ്ക്ക് വെച്ച് ശാസ്ത്രീയ സംഗീതത്തിൽ താല്പര്യം നഷ്ടമായി.
അത് കുട്ടിക്കാർ 12 ഇയേഴ്സ് or 13 ഇയേഴ്സ്. പിന്നെ അമ്മ പറഞ്ഞു അത് സാഹിക്കില്ല, പഠിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ അങ്ങനെ ആ ഇൻട്രസ്റ്റ് വന്നു. പിന്നെ ദെൻ ഐ ജോയിൻഡ് ഡോക്ടർ എസ് രാംനാഥൻ. ഐ ഹാഡ് വെരി വെരി ഇലസ്ട്രിയസ് ഗുരുസ്. ഇപ്പോഴും
അതായത് ഇപ്പോഴും ശാസ്ത്രീയ സംഗീതത്തിന്റെ പഠന ക്ലാസ്സുകളിൽ പോകുന്നു?
ഞാൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഐ ഹാവ് സ്റ്റുഡന്റ്സ് ഓൾസോ, ബട്ട് ഐ സ്റ്റിൽ ഗോ ടു മൈ ഗുരു.
എന്താണ് ഇപ്പൊ പോയി പഠിക്കുന്നത്?
ധാരാളം കീർത്തനങ്ങൾ ഉണ്ട്. പിന്നെ എന്റെ ഗുരുവിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, ഓരോ ക്ലാസ്സിൽ പോകുമ്പോഴും ഓരോ പുതിയ പുതിയ കൃതികൾ, റെയർ കൃതീസ്, നമ്മൾ കേൾക്കാത്ത കൃതീസ് ഇൻ റെയർ രാഗാസ്, അതൊക്കെ ഇറ്റ്സ് റിയലി amazing that you can never stop learning.
ഞാൻ താങ്കളെ കുറിച്ച് വായിച്ചിരിക്കുന്ന ഒരു കാര്യം, ഒരുപാട് പരീക്ഷണങ്ങൾക്കും തയ്യാറാകുന്ന ഒരു ഗായകനാണ് താങ്കൾ എന്നുള്ളതാണ്, സത്യമാണോ അത്?
അതെ അതെ, ഐ ലൈക്ക് ചലഞ്ചസ്. പരീക്ഷണങ്ങൾ ഒന്നുമ്പോ ഇങ്ങനെ ഫ്യൂഷൻ ഒക്കെ ചെയ്യാറുണ്ട് ധാരാളം. ഫ്യൂഷൻ ഡൺ വിത്ത് ദ ജാസ് ക്വാർട്ടറ്റിന്റെ കൂടെ ഫ്യൂഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സംഗ് മലയാളം ഇതില് ശരത്തിന്റെ മ്യൂസിക്കില് ചില വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാട്ടുകള് പാടിയിട്ട്, മണ്ണ് സുധാമന്ത്രം എന്ന് പറഞ്ഞിട്ടൊരു ദേവദാസി എന്ന് പറഞ്ഞ, അത് എല്ലാ കുട്ടികളും ഈ റിയാലിറ്റി ഷോയിലൊക്കെ അവര് ചാലഞ്ച് റൗണ്ടിന് എടുക്കുന്ന പാട്ടാണത്.
വളരെ അപൂർവമായി കിട്ടുന്ന ഒരു ബഹുമതി ആയിരിക്കും പാടുന്ന ആദ്യ സിനിമാ ഗാനത്തിന് തന്നെ ദേശീയ അവാർഡ് കിട്ടുക എന്നുള്ളത്. എന്നവളെ അടി എന്നവളെ എന്നുള്ള ആ ഗാനം എങ്ങനെയായിരുന്നു എ ആർ റഹ്മാന്റെ ആ ഗാനം താങ്കൾക്ക് കിട്ടിയത്?
ആക്ച്വലി എനിക്ക് സിനിമയിൽ പാടാനുള്ള യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ആഫ്റ്റർ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം കുറെ സിനിമ പാട്ട് കേൾക്കായിരുന്നു, ട്രൂപ്പിൽ പാടായിരുന്നു, ഇതൊക്കെ സ്കൂൾ പഠിക്കുന്ന ടൈമിൽ. പിന്നെ കോളേജിലും കുറച്ച് അങ്ങനെ പാടിയിരുന്നു. പിന്നെ ആഫ്റ്റർ കോളേജ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സിനിമാ പാട്ട് പാടുന്നതും കേൾക്കുന്നതും ഒക്കെ നിർത്തിയിട്ട് ഫുൾ ഇൻ ടു കർണാട്ടിക് മ്യൂസിക് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഐ ഹാഡ് നോ ഐഡിയ ഓഫ് സിംഗിങ്, ഐ ഡിഡ് വാണ്ട് ടു സിംഗ് ഫോർ ഫിലിം. പിന്നെ അപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താ വെച്ചാൽ, ദർ വാസ് ഓൺലി വൺ എസ് പി ബി, വൺ ജേസുദാസ്, ദർ വർ റൂളിംഗ് ദ ഇൻഡസ്ട്രി. ഇറ്റ് വാസ് ടോട്ടൽ മൊണോപ്പൊളി ബിക്കോസ് ദർ വാസ് സോ ഗുഡ് ആൻഡ് ദർ വാസ് നോബഡി, ആർക്കും അവരെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു സമയമായിരുന്നു. സോ വി വർ, ഐ മോസ്റ്റ്ലി വാസ് ഹാപ്പി സിംഗിങ് കർണാട്ടിക് മ്യൂസിക്. സോ വി നെവർ ഇവൻ ട്രൈഡ് ഓ സിനിമയിൽ പാടണം അങ്ങനെയൊന്നും ചിന്ത പോലും മനസ്സിലുണ്ടായിട്ടില്ല. ദെൻ വെൻ റഹ്മാൻ കെയിം, ഹി ബ്രോട്ട് കംപ്ലീറ്റ്ലി, യുനോ, കംപ്ലീറ്റ്ലി ഇൻട്രൊഡ്യൂസ് ന്യൂ സിംഗേഴ്സ്. ദാറ്റ് വാസ് ഹിസ് ട്രെൻഡ്. സോ അങ്ങനെയാണ്. അപ്പൊ ഞാൻ, ഐ ജസ്റ്റ് ഹാപ്പൻ ടു മീറ്റ് ഹിം അറ്റ് രാജീവ് മേനൻ ഡയറക്ടർ അല്ലേ, അപ്പൊ രാജീവിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഒരു ദിവസം. അപ്പൊ ആ സമയത്ത് റഹ്മാനെയും വിളിച്ചിരുന്നു. ഓൺലി റഹ്മാൻ വാസ് ദേർ, ഞാൻ വാസ് ദേർ. Then just one or two other friends, that's it. Poor Rahman had just done Roja and Gentleman and all that. Appa njangal ingane, we were sitting and discussing about music, and then I was also singing some classical ragas, and I told Rahman I want to come in, enikku oru recording onnu kaanan taalpariyundu, eppalengilum kaananam paadanalla, I just want to see a recording of yours. Yeah, why not, any time you can, we can do it, just call me and you can come nu parnu. പിന്നെ അതോടുകൂടി ഞാനും അതിനെ പറ്റി ആലോചിച്ചത് ഞാനും മറന്നു. പക്ഷെ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഐ ഗെറ്റ് എ കോൾ ഫ്രം ഹിം സെയിങ് ഇങ്ങനെ ഒരു പാട്ടിന്റെ വരണ്ട് കം, ദെൻ ഐ വെന്റ് ആൻഡ് ജസ്റ്റ് സാങ് ഇറ്റ്. അങ്ങനെയാണ്
ആ പാട്ടിന്റെ രണ്ട് വരികൾ നമ്മുടെ എസ് പി എസ് ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പാടാം.
എന്നവളെ അടി എന്നവളേ എന്തൻ ഇതയത്തെ തൊലൈത്തു വിട്ടേ, എന്ത ഇടം അത് തൊലൈന്ത ഇടം അന്ത് ഇടത്തെയും മറന്നു വിട്ടേൻ, കാൽസിൽ അത് തൊലൈന്തതെന്ന് ഉന്തൻ കാലടി തേടി വന്നേൻ, കാതൽ എന്നാൽ പെറും അവസ്ഥ എന്ന് ഉന്നെ കണ്ടതും കണ്ടു കൊണ്ടേൻ, എന്തൻ കഴുത്തു വരെ ഇന്ന് കാതൽ വന്ന് ഇരു കൺ വീഴി തിരുങ്ങി നിന്റേൻ,
പ്രമുഖ ഗായകൻ ഉണ്ണികൃഷ്ണുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗായകൻ മാത്രമല്ല, കൃഷ്ണമാചാരി ശ്രീകാന്തിനും റോബിൻ സിംഗിനുമെല്ലാം ഒപ്പം ക്രിക്കറ്റ് കളിച്ചിരുന്ന ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ കൂടിയായിരുന്നു ഉണ്ണികൃഷ്ണൻ. ഇക്കാര്യം എത്ര പേർക്കറിയാം? എന്തായാലും അതേക്കുറിച്ച് അദ്ദേഹം തന്നെ സംസാരിക്കുന്നുണ്ട്. ഈ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം അടുത്ത വ്യാഴാഴ്ച SBS മലയാളത്തിൽ മറക്കാതെ കേൾക്കുക.